ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കുമ്പോൾ യഹോവയുടെ ദയയുള്ള കണ്ണ്, അനുകമ്പയുടെ കണ്ണ് നമുക്ക് കാണാൻ കഴിയും. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 6:6-11. സിംപതറ്റിക് ഐസ്, അനുകമ്പയുടെ കണ്ണുകൾ. വടക്കേ ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനം പാലാരിവട്ടം സ്വദേശിയായ ബ്രൈറ്റ്മാൻ്റെ ആഗ്രഹമായിരുന്നു. ഓരോ പ്രാവശ്യവും ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരുങ്ങുമ്പോഴെല്ലാം അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് വലിവെന്ന രോഗമായിരുന്നു. വലിവുകാർക്ക് കഠിന തണുപ്പും പൊടിയും സഹിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഭാരപ്പെട്ട് പുറകോട്ട് പോകാൻ മനസ്സില്ലാതെ, പരാജയപ്പെടുവാൻ താല്പര്യമില്ലാത്ത അദ്ദേഹം ഡിസംബർ മാസം തന്നെ വടക്കേ ഇന്ത്യയിലേക്ക് പോകുവാൻ തയ്യാറായി. 2 മാസത്തേക്കുള്ള മരുന്ന് കരുതി പുറപ്പെട്ടു. അവിടെ എത്തി ദൗത്യം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ഹിതം അതല്ല എന്ന് കരുതി ഞാൻ മടങ്ങാം എന്ന് തീരുമാനമെടുത്തു. പക്ഷെ പ്രാർത്ഥനയോടെ, ധൈര്യത്തോടെയാണ് അദ്ദേഹം പുറപ്പെട്ടത്. ബ്രൈറ്റ് വടക്കേ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ന് വരെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകാത്ത അത്രയ്ക്ക് കാലാവസ്ഥ എല്ലാം പ്രതികൂലമായിരുന്നു. കഠിനമായ തണുപ്പ്, ഒരുതരം പൊടിക്കാറ്റ്, ഇതെല്ലാം വലിവുകാർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകളെല്ലാം കരുതി, വടക്കേ ഇന്ത്യക്കാരും കരുതി ബ്രൈറ്റ് ഇപ്പോൾ തന്നെ മടങ്ങിപ്പോകുമെന്ന്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. 2 മാസമാണ് ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞത്, ഞാൻ വാക്ക് തെറ്റിക്കില്ല, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവമോ, അദ്ദേഹവും വാക്ക് തെറ്റിച്ചില്ല. പ്രകൃതി കഠിനമായി പ്രതികൂലമായി. പക്ഷേ വലിവെന്ന രോഗം ബ്രൈറ്റിനെ വിട്ട് ഓടിപ്പോയി. പ്രൈസ് ദ ലോർഡ്. യഹോവയുടെ നോട്ടം ബ്രൈറ്റിൻ്റെ മേലുണ്ടായപ്പോൾ വലിവെന്ന രോഗത്തിൽ നിന്ന് അവൻ വിമുക്തനായി തീർന്നു. സർവശക്തൻ ബ്രൈറ്റിൻ്റെ ആ നല്ല തീരുമാനത്തെ മാനിച്ചു. പ്രൈസ് ദ ലോർഡ്. രോഗവും ദുഃഖവും പ്രയാസവും ഒക്കെ വരുമ്പം ബ്രൈറ്റിനെ പോലെ ആ ധൈര്യം, വിശ്വാസം നമുക്കുമുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെയും ഏത് രോഗത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഗുരുവായ യേശുവിനെ ഏത് കാര്യത്തിനും വിമർശിക്കുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഈ ദൈവവചന ഭാഗത്ത് ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലെ ഒരു സംഭവമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 6:6-11 ഭാഗങ്ങളിൽ വെളിവാക്കുന്നത്. എബ്രായ സുവിശേഷം എന്നറിയപ്പെടുന്ന അപ്പോക്രഫിലിൽ പറയുന്നത് ഈ വികലാംഗൻ, അതിനകത്ത് വേദഭാഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വികലാംഗൻ ഒരു കൽപ്പണിക്കാരനായിരുന്നു എന്നാണ്. യേശുവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചവനാണ് അവൻ. അവനെപ്പോഴും ചോദിക്കുന്ന, യാചിക്കുന്ന ഒരു കാര്യം, യഹോവയെ ഭിക്ഷയാചിക്കാതെ പണിയെടുത്ത് ഉപജീവിക്കാനുള്ള ആരോഗ്യം എനിക്ക് തരണമേ എന്നാണ്. യേശുവിനോടവൻ നിരന്തരമായി അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ശബത്ത് നാളിലെ യേശുവിൻ്റെ പ്രവൃത്തി ശ്രദ്ധിപ്പാൻ പരീശന്മാരും ശാസ്ത്രിമാരും എത്തിയത്. കാരണം ഇവൻ എന്തെങ്കിലും അവിടെ പ്രവർത്തിക്കും, അപേക്ഷിച്ചവനെ ഉപേക്ഷിക്കാത്ത ദൈവമാകിയാൽ അന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അറിയാമായിരുന്നു. ഇവിടെ എൻ്റെ ഓർമ്മയിൽ വന്നത് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. കുറ്റം നോക്കി പറവാൻ കുറ്റികണക്കേ നിൽക്കും ചിലർ. കുറ്റം നോക്കി പറവാൻ കുറ്റികണക്കേ നിൽക്കും ചിലരിക. ഇത് സത്യമായ കാര്യമാണ്. ചിലർ അവരവരുടെ കുറ്റങ്ങളെ കാണുകയില്ല, മറ്റുള്ളവരെ നോക്കി എല്ലാം, ആരെ നോക്കിയാലും അവർക്ക് കുറ്റം. അതുപോലെയാണ് ഇവന്മാരും യേശുവിൽ കുറ്റം ചാർത്താനായി വന്നത്. യഹൂദന്മാരുടെ പള്ളികളിൽ പാഠമായനയും അതിനോടനുബന്ധിച്ചുള്ള പ്രസംഗവും കഴിഞ്ഞ് ഒരു ചർച്ചയുണ്ട്. അന്ന് ചർച്ചയ്ക്ക് വിഷയം കൊടുത്തത് യേശുവാണ്. ആ വേദഭാഗം ശ്രദ്ധിക്കുക. യേശു കൊടുത്തെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. എബ്രായ സുവിശേഷമായ അപ്പോക്രഫിയിൽ നിന്നുള്ള ഭാഗമാണ് ഞാനിപ്പറയുന്നത്. ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏതാണ് വിഹിതം എന്ന ചോദ്യമാണ് ചർച്ചയ്ക്ക് വിഷയം നൽകിയത്. ചർച്ച നടന്നു. അവർ അവസാനിപ്പിച്ചത് ജീവനെ രക്ഷിക്കുകയോ ഈ മരണത്തിലോട്ട് നയിക്കാതെ അവനെ രക്ഷിക്കുകയോ നന്മ ചെയ്യുകയോ എന്തോ വേണേലും ചെയ്തു. ഉത്തരം പറയേണ്ടത് കുറ്റം പറവാൻ വന്നവരായിരുന്നു. എന്തോ വേണേലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ പറഞ്ഞത് അവൻ്റെ ജീവനെ രക്ഷിച്ച് നന്മ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ ഇന്ന് വേണ്ട. അതെന്താ, ഇന്ന് ശബത്താ. ഉടനെ യേശുവിൻ്റെ മറുപടിയും പ്രവൃത്തിയും ഒന്നിച്ചു വന്നു. സൗഖ്യം താമസിച്ചാൽ അത് ആ വ്യക്തിയുടെ ജീവനെ ബാധിക്കും. അതിനാൽ നീ എഴുന്നേറ്റ് നിന്ന് നിൻ്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. ചോരയും നീരും വറ്റി ഉണങ്ങിയ വരണ്ട കമ്പ് പോലെയായിരുന്നു ആ കരം നീട്ടുവാൻ. അവന് ശക്തി ലഭിച്ചത് എങ്ങനാ? ശക്തിയുള്ള ഗുരുവിൻ്റെ കണ്ണുകൾ തൻ്റെ കണ്ണുകളിലേക്ക് ഉറപ്പിച്ച് പറഞ്ഞ ആ വാക്കുകളായിരുന്നു. കൈ നീട്ടിയപ്പോൾ അവൻ്റെ കരം മറ്റേ കരം പോലെ തന്നെയായി. ഗുരുവിൻ്റെ കരുണയുടെ കണ്ണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ മേൽ വീണാൽ ഒരു വലിയ ശക്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുന്നത്. ദൈവത്തിൻ്റെ നോട്ടം ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ നമുക്കും തയ്യാറാകാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ കുറ്റം നോക്കി പറവാൻ കുറ്റികണക്കേ നിൽക്കും ചിലരിക. അവരുടെ അവസാനം എന്താണെന്ന് നോക്കിയേ. 6:11 അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ഭ്രാന്ത്, അസൂയ മൂക്കുമ്പോഴേ ഈ ഭ്രാന്തുണ്ടാകുന്നു. ആരും നന്മ ചെയ്യല്ലേ, ആർക്കും നന്മ കിട്ടരുത്, ഇങ്ങനെയുള്ള ദുഷ്ടന്മാരാണ് ഈ ശാസ്ത്രിമാരും പരീശന്മാരും. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒത്തിരി പരീശന്മാരുണ്ട്. അവരവരുടെ കാര്യമേ നോക്കൂ, വേറെ ആർക്കും ഒരു ഗുണവും ചെയ്യത്തില്ല. ആരെങ്കിലും ചെയ്താൽ അവരെ കുറ്റം പറയാനേ അവർക്കറിയത്തുള്ളൂ. അവർ ഭ്രാന്ത് നിറഞ്ഞവരായി. നന്മ ചെയ്തവനെ എന്തോ ചെയ്യണമെന്ന് ആലോചിക്കാൻ തുടങ്ങി. ഇതാ ദൈവം ഒരു നല്ല പാഠമാണ് നമ്മുടെ മുമ്പിൽ തന്നത്. അസൂയ മൂത്താൽ നിനക്ക് ഭ്രാന്തുണ്ടാകും. അതുകൊണ്ട് അസൂയ വേണ്ട. മറ്റുള്ളവർക്ക് നിന്നാലാവോളം നന്മ ചെയ്ത് ജീവിക്കുക. അതിനെന്ത് വേണം? യേശുവിൻ്റെ ആർദ്രതയുള്ള കണ്ണ് എൻ്റെയും നിൻ്റെയും മേലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള താല്പര്യവും നമ്മിലുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവൻ വീഴാതെ താങ്ങുന്ന സ്നേഹവാനായ യേശുവേ, ഞങ്ങൾ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കുക എന്ന് ആ പക്ഷപാതക്കാരനോട് തോന്നിയ അലിവ് യേശുവേ ഞങ്ങളോടും തോന്നുന്നതിനായി സ്തോത്രം. പലതരത്തിലുള്ള ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ഞങ്ങളെപ്പോഴെങ്കിലും വാക്കുകളിലോ ചിന്തയിലോ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിച്ചിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കും കൃപ തരണമേ. അങ്ങ് ഞങ്ങളോട് ചൊരിഞ്ഞ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ആർദ്രതയുള്ള കണ്ണിലേക്ക് നോക്കുവാൻ ഞങ്ങളെ ഇന്ന് തയ്യാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മലയാളം ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഈ ചിന്ത തയ്യാറാക്കിയത് ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.